2021 ഒക്ടോബർ 31 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി കെ എസ്. യു എ പി എ പകവീട്ടാനുള്ള ആയുധമല്ല. എം എച്ച് വിഷ്ണു എഴുതുന്നു, നിസ്സാര കുറ്റങ്ങൾക്ക് പോലും ഭീകരവിരുദ്ധ നിയമമായ യു എ പി എ ചുമത്തുന്ന പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കുമുള്ള തിരിച്ചടിയാണ് പന്തീരങ്കാവ് കേസിൽ അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ്. ഇരുവർക്കുമെതിരായി ചുമത്തിയ യു എ പി എ നിലനിൽക്കുന്നില്ലെന്നും ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശ്യത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ മാത്രമേ യു എ പി എയുടെ 38-39 വകുപ്പുകൾ ചുമത്താവൂ എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിനും ലഘുലേഖ വിതരണം ചെയ്തതിനുമെല്ലാം കേരള പോലീസ് യുവാക്കൾക്കെതിരെ യു എ പി എ ചുമത്തുന്നതിന് കൂടി ഇതോടെ അവസാനമാവുമെന്ന് കരുതാം. രാജ്യദ്രോഹം രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റമാണ്. ഒരു പൗരനുമേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമ്പോൾ പോലീസിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. പൂർണ്ണ ബോധ്യമുണ്ടായാൽ മാത്രമേ യു എ പി എ ചുമത്താവൂ. സമീപകാലത്ത് യു എ പി എ ചുമത്തിയതിൽ നിരവധി പാളിച്ചകളുണ്ടായ സാഹചര്യത്തിൽ ഗൗരവമുള്ള സാഹചര്യവും തെളിവുകളുമില്ലെങ്കിൽ യു എ പി എ ചുമത്താൻ അനുവദിക്കരുത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായ യു എ പി എ എന്ന നിയമം യാതൊരു പരിശോധനയുമില്ലാതെ പൗരന്മാർക്കുമേൽ ചുമത്തുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് നല്ലതല്ല. തൊട്ടതിനും പിടിച്ചതിനുമൊന്നും ഭീകരവിരുദ്ധ നിയമമായ യു എ പി എ ചുമത്തുന്ന കാലം കഴിഞ്ഞെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് 48 മണിക്കൂർ കഴിയും മുൻപാണ് കോഴിക്കോട്ട് ലഘുലേഖ വിതരണം ചെയ്തെന്നാരോപിച്ച് 2 സി പി എം പ്രവർത്തകരെ ഇതേ നിയമം ചുമത്തി പോലീസ് ജയിലിലടച്ചത്. ദേശീയഗാനത്തെ അപമാനിച്ചെന്നാരോപിച്ച് എഴുത്തുകാരൻ കമാൽ ചവറയ്ക്കും മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് സാമൂഹ്യ പ്രവർത്തകൻ നാദിറിനും മേൽ യു എ പി എ ചുമത്തിയതിന് സമാനമായ സംഭവങ്ങളാണ് കോഴിക്കോട്ടുണ്ടായത്. കമാലിനും നാദിറിനുമെതിരെ ചുമത്തിയ യു എ പി എ പിന്നീട് ഒഴിവാക്കേണ്ടി വന്നു. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും യു എ പി എ ചുമത്താൻ നിർദ്ദേശിക്കുന്ന മറുനാടൻ പോലീസ് ഉദ്യോഗസ്ഥരും അനുമതി നൽകുന്ന പോലീസ് നേതൃത്വവുമാണ് കാര്യങ്ങൾ വഷളാക്കുന്നത്. ജാഗ്രതയില്ലാതെ യു എ പി എ ചുമത്തിയത് ഗൗരവകരമാണെന്നാണ് കേസുകൾ പുനഃപരിശോധിച്ച വിദഗ്ധ സമിതി വിലയിരുത്തിയത്. ഇതോടെ യു എ പി എയുടെ വകുപ്പുകളെ കുറിച്ച് എസ് പിമാർക്കും ഡിവൈഎസ്പിമാർക്കും അറിവുണ്ടാകാൻ സർക്കാർ ശില്പശാല നടത്തിയിരുന്നു. യു ഡി എഫ് സർക്കാർ 137 എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യകാലത്ത് 25 കേസുകളിലാണ് യു എ പി എ ചുമത്തിയിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന 2 വർഷം 67 കേസുകളാണ് എടുത്തത്. ആശയപ്രചാരണത്തിന്റെ പേരിൽ 22 കേസുകളുണ്ട്. ഭൂരിഭാഗവും മാവോയിസ്റ്റുകൾക്കെതിരെയാണ്. തിരുനെല്ലി, വെള്ളമുണ്ട, തലപ്പുഴ, താമരശ്ശേരി മെഡിക്കൽ കോളേജ്, നടക്കാവ്, നിലമ്പൂർ, പാണ്ടിക്കാട്, അട്ടപ്പാടി, അഗളി, പെരുമ്പാവൂർ, കേളകം എന്നിവിടങ്ങളിൽ യു എ പി എ കേസുകളുണ്ട്. സർക്കാരിനും പോലീസിനുമെതിരെ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെ പോലും ഭീകരവിരുദ്ധ നിയമം ചുമത്തിയെന്ന വിമർശനമുണ്ടായതോടെ സർക്കാർ പുനഃപരിശോധിച്ചു. പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരായ 42 കേസുകളിൽ പോലീസ് അനാവശ്യമായി യു എ പി എ ചുമത്തിയതായി കണ്ടെത്തി. ഈ കേസുകളിൽ യു എ പി എയുടെ വകുപ്പുകൾ ഒഴിവാക്കാൻ കോടതികളിൽ അപേക്ഷ നൽകി. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലായിരുന്നു ഏറ്റവും അധികം യു എ പി എ കേസുകൾ. മാവോയിസ്റ്റുകൾക്ക് പണം നൽകിയതിനും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പോസ്റ്റർ പതിച്ചതിനുമൊക്കെ യു എ പി എ ചുമത്തിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനുള്ള യു എ പി എ പോലീസ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്റ്റേഷൻ തലത്തിൽ യു എ പി എ ചുമത്തരുതെന്ന് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് യു എ പി എ ചുമത്തുന്നത് കുറവാണെന്നും നിരോധിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ യു എ പി എയിൽ വരുമെന്നും വ്യക്തമായ തെളിവുകളോടെയാണ് അറസ്റ്റുകളെന്നുമുള്ള പോലീസ് നേതൃത്വത്തിന്റെ വാദത്തിനുള്ള തിരിച്ചടിയാണ് പന്തീരങ്കാവ് കേസിൽ യു എ പി എ നിലനിൽക്കുന്നില്ലെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ്. എന്താണ് യു എ പി എ? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. യു എ പി എ ചുമത്തിയാൽ ജാമ്യം കിട്ടില്ല. 2004 ഭീകരവിരുദ്ധ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ശക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ ഭേദഗതികൾ. രാഷ്ട്രീയ കൊലക്കേസുകളിലും ചുമത്തുന്നു. റെയിൽവേ, തുറമുഖം, വ്യവസായം എന്നിവ തടസ്സപ്പെടുത്തിയാലും ചുമത്താം. അറസ്റ്റിനും റെയ്ഡിനും പോലീസിനും വിപുലമായ അധികാരം. വാറണ്ട് വേണ്ട. വിശ്വസനീയമായ കാരണമോ വിവരമോ ഉണ്ടെങ്കിൽ അറസ്റ്റാവാം. 43(d)(2) വകുപ്പ് പ്രകാരം 180 ദിവസം വരെ പ്രാഥമിക തടങ്കലിൽ വയ്ക്കാം. 43(d)(5) പ്രകാരം പ്രോസിക്യൂട്ടർ അനുവദിക്കാത്തിടത്തോളം ജാമ്യം കിട്ടില്ല. വ്യക്തികളെയും ഭീകരരായി പ്രഖ്യാപിക്കാൻ അടുത്തിടെ നിയമ ഭേദഗതി. സുപ്രീം കോടതി പറഞ്ഞത്. ജസ്റ്റിസുമാരായ അജയ് രസ്തോഗി, അഭയ് ശ്രീനിവാസ് ഓക എന്നിവരുടെ ബെഞ്ചാണ് UAP ചുമത്തുന്നതിനെ കുറിച്ച് വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന കാരണത്താൽ മാത്രം UAP നിലനിൽക്കില്ല. അത്തരം സംഘടനകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ UAPA പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കൂ. ഭീകര സംഘടനയ്ക്ക് വേണ്ടി പണം ശേഖരിക്കുന്നത് UAPA നിയമത്തിലെ 40-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. എന്നാൽ പന്തീരങ്കാവ് കേസിൽ അലനും താഹയ്ക്കുമെതിരെ ഈ ആരോപണമില്ല. ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശ്യത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ മാത്രമേ UAPA 38 39 വകുപ്പുകൾ നിലനിൽക്കൂ. ഭീകര സംഘടനയിൽ അംഗമാണെന്നതുകൊണ്ട് മാത്രം 38-ാം വകുപ്പ് നിലനിൽക്കില്ല. ഭീകര സംഘടനയെ പിന്തുണച്ചാൽ പോലും അത് സംഘടനയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതാണെന്ന് തെളിയിക്കാനായില്ലെങ്കിൽ 39-ാം വകുപ്പ് നിലനിൽക്കില്ല. 38-39 വകുപ്പുകൾക്ക് 10 വർഷം തടവും പിഴയുമാണ് പരമാവധി ശിക്ഷ. കുറ്റകൃത്യത്തിന്റെ കാഠിന്യവും മറ്റ് വസ്തുതകളും കണക്കിലെടുത്ത് 38-39 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് പിഴ മാത്രം ചുമത്തി പ്രതിയെ വിടുകയുമാകാം. സുപ്രീംകോടതി വ്യക്തമാക്കി. അലനും താഹയ്ക്കുമെതിരെ UAPA 20-ാം വകുപ്പ് കേരള പോലീസ് ചുമത്തിയെങ്കിലും NIA ഒഴിവാക്കിയിരുന്നു. 20-ാം വകുപ്പ് പ്രകാരം പരമാവധി ജീവപര്യന്തവും പിഴയുമാണ് ശിക്ഷ. മുഖ്യമന്ത്രി പറഞ്ഞത്, UAPA അടക്കമുള്ള കരിനിയമങ്ങൾ ഒരു തരത്തിലും ദുരുപയോഗം നടത്താൻ സർക്കാർ അനുവദിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. UAPA നിയമം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തെറ്റായി പ്രയോഗിച്ചെങ്കിൽ അതിനെ ന്യായീകരിക്കില്ല. സർക്കാർ അനുമതിയോടെ മാത്രമേ വിചാരണയ്ക്ക് അനുമതി നൽകാനാവൂ. അലൻ ഷുഹൈബ്, താഹ എന്നിവരെ പിടികൂടുമ്പോൾ ഇവരിൽ നിന്ന് മാവോയിസ്റ്റ് അനുകൂല പുസ്തകങ്ങൾ, ലഘുരേഖകൾ എന്നിവ പിടിച്ചെടുത്തു. ഫോൺ, ലാപ്ടോപ്പ്, മെമ്മറി കാർഡ്, ബൈക്ക് എന്നിവയും കണ്ടെടുത്തു. UAPA ആക്ടിലെ 20, 38, 39 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പിടികൂടുമ്പോൾ താഹ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കി. UDF സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പോലും UAPA ചുമത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പുനഃപരിശോധനയുമായി സർക്കാർ. പോലീസ് UPA ചുമത്തിയാലും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി PS ഗോപിനാഥൻ നായർ അധ്യക്ഷനായ സമിതി UAPA നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ സമിതിയുടെ ശുപാർശയോടെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകൂ. അനാവശ്യമാണെങ്കിൽ UAPA വകുപ്പ് റദ്ദാക്കും. UAPA ചുമത്തുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുടെ അനുമതിയോടെ മാത്രമായിരിക്കണം. ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലേ ഇത്തരം വകുപ്പുകൾ ചുമത്താനാവൂ. കേസുകൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉറപ്പുവരുത്തണം. SPയിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ SIമാർ കേസുകൾ രജിസ്റ്റർ ചെയ്യരുത്. അറസ്റ്റിന് സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളും DGP സർക്കുലറും പാലിക്കണം. അറസ്റ്റിനും നടപടിക്രമങ്ങൾക്കും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഉണ്ടാകണം. മേലുദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്താവണം സെക്ഷനുകളും വകുപ്പുകളും നിശ്ചയിക്കേണ്ടത്. ഇതാണ് പോലീസിനുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ.